കർത്താവിന്റെ മേശയുള്ള ഒരു ദിവസമാണ്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹങ്ങൾക്ക് ഭയമുള്ളൊരു ദിവസം കർത്തൃമേശയുള്ള ദിവസമാണ്. കാരണം എന്താണെന്നറിയാമോ, ഏറ്റവും അധികം കണ്ണുനീരൊഴുകുന്ന ദിവസം. നമ്മളിവിടെ അങ്ങനെയൊന്നുമില്ല, ഇനി ഞാൻ പറയാം ജനറലി. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിറയ്ക്കുന്ന ദിവസം, കാരണം അതൊക്കെ ഒരു വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി. അത് മുഴുവൻ അയോഗ്യമായിട്ട് കർത്താവിന്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ ശിക്ഷാവിധിക്ക് കാരണമാകും. എന്തൊക്കെയാണ്? ബലഹീനരാകും, രോഗികളാകും, മരിച്ചുപോകും. ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി കർത്തൃമേശയുടെ അന്ന് മാത്രം ഒരു ഭയം, ഒരു നിലവിളി, ഒരു കരച്ചിൽ. അപ്പോഴും അതിന്റെ അകത്തും ഒരു സ്വാർത്ഥതയാണ് നാം കാണുന്നത്. എന്തെന്നറിയാമോ, കർത്താവെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാകരുത്, ഞാൻ ബലഹീനനായി പോകരുത്, ഞാൻ രോഗിയായി പോകരുത്, ഞാൻ മരിച്ചു പോകരുത് എന്നൊക്കെയുള്ള മാനുഷിക ചിന്തയാ അതിന്റെ അകത്തും കിടക്കുന്നേ. ഞാൻ പറഞ്ഞത്, ഏത് ആത്മീയ കാര്യവും നമുക്കതിനെ മാനുഷികമായിട്ട് എടുക്കാനായിട്ട് പറ്റും. പക്ഷെ വാസ്തവത്തിൽ കർത്തൃമേശ കാണുമ്പോഴാണോ നാം ഭയപ്പെടേണ്ടേ? ആണോ? കർത്തൃമേശയെക്കാളും അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ മേശയാണ് ഏറ്റവും അധികം ഭയപ്പെടേണ്ടെന്ന ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. എന്താ കാര്യം? കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ശ്രദ്ധയെ 81 സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു. വളരെ യാദൃച്ഛികമായിട്ട് 81 സങ്കീർത്തനത്തിന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് ഇട്ടിട്ട് അതിന്റെ ചില വാക്യങ്ങൾ, അതിന്റെ 11 വാക്യം, Psalms 81:11.
എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രയേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രയേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു.
ശ്രദ്ധിക്കണേ, കർത്താവിന് തന്റെ ജനത്തോടുള്ള എല്ലാ കാലത്തുമുള്ള ഒരു കംപ്ലൈന്റ് ഇതാ, എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. എല്ലാ കാലത്തുമുള്ള ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമതാ, എന്റെ ജനം, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല. പഠിച്ച നെക്സ്റ്റ്, എന്തുകൊണ്ടാ അനുസരിക്കാതിരുന്നാൽ അടുത്ത പടി എന്താ? അതിന്റെ 12 വാക്യം, അവരുടെ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തെ ഏൽപ്പിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഹൃദയകാഠിന്യത്തെ ഏൽപ്പിക്കുക, ഹൃദയകാഠിന്യത്തെ ഏൽപ്പിക്കുക. കർത്താവ് അടുത്തു പോകുന്ന ഒരു വാക്യം വളരെ വേദനാജനകമായ ഒരു വാക്യമാണ്. അയ്യോ എന്നാ മലയാളത്തിൽ കൊടുക്കുന്നത്, ഇംഗ്ലീഷിൽ ഓ ദാറ്റ് മൈ പീപ്പിൾ. തിരുവചനത്തിലെ ഓരോ വള്ളിക്കും പുള്ളിക്കും അർത്ഥമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഓ എന്നുള്ള വിളിക്കകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ദൈവത്തിന്റെ ഹൃദയം അതിന്റെ അകത്ത് കാണാനായിട്ട് പറ്റും, ദൈവത്തിന്റെ വേദന അതിനകത്ത് അറിയാനായിട്ട് പറ്റും, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വാഞ്ച അതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഓ മൈ പീപ്പിൾ, അയ്യോ എന്റെ ജനം, എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തിന്റെ എക്കാലത്തുമുള്ള ഹൃദയമിത സഹോദരങ്ങളെ, എക്കാലത്തുമുള്ള ദൈവത്തിന്റെ വാഞ്ചത. അതുകൊണ്ടാണ് കർത്താവ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചപ്പോഴും ഇതേ കാര്യം പറഞ്ഞത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. ദൈവം സ്വർഗത്തെയും താഴേക്ക് നോക്കിയിട്ട് ഒരു സാക്ഷിയായിട്ടൊരു മനുഷ്യനെ കാണാതിരുന്നപ്പോൾ ദൈവം ആകാശത്തോട് പറയും, ആകാശമേ കേൾക്ക്, ഭൂമിയെ നീയെങ്കിലും ഒന്ന് ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. ദൈവത്തിന് പറയാൻ അവകാശമുണ്ടെന്ന്, ദൈവത്തിന് പറയാൻ അധികാരമുണ്ടെന്ന്. കാരണം എന്താ? അവൻ പോറ്റി വളർത്തിയ മക്കളാ. എല്ലാവരും അത് തന്നെ കേട്ടോ. ലോകത്തിലുള്ള എല്ലാവരുടെയും ചരിത്രം അതാ, ദൈവം ആഹാരം തന്ന്, ദൈവം വെള്ളം തന്ന്, ദൈവം ആയുസ് തന്ന്, ദൈവം ആരോഗ്യം തന്ന്, വളർത്താത്ത ഒരുവൻ പോലും ഇല്ലെന്ന്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ഞാൻ വാക്കി ഓർപ്പിച്ചു. പക്ഷെ അത് മാത്രമല്ല, ഇസ്രായേലിനെ അങ്ങനല്ല കേട്ടു. അടുത്തപടിയാ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്, കഴുകന്തന്റെ ചിറകനക്കി, കഴുകന്റെ ചിറകിൽ വഹിക്കുന്ന പോലെ ഞാൻ അവരെ വഹിച്ചു എന്ന കർത്താവ് പറയുന്നു. തന്റെ ജനമാവുമ്പോൾ കർത്താവിന് കുറെ കൂടെ പറയാനുണ്ടെന്ന്. സാധാരണ എല്ലാവരോടും ഇതിന് പറയാനുണ്ട്. കാരണം എന്താ, എല്ലാവരെയും പോറ്റുന്ന ദൈവമാ, എല്ലാവർക്കും ആഹാരം കൊടുക്കുന്ന ദൈവമാ, എല്ലാവർക്കും വസ്ത്രം കൊടുക്കുന്ന ദൈവമാ, എല്ലാവർക്കും ജീവനും ആയുസ്സും കൊടുത്ത ദൈവമാ. എന്നാൽ തന്റെ ജനത്തെ കുറിച്ച് കർത്താവിന് അതിനപ്പുറത്ത് പറയാനുണ്ട്, കഴുകന്റെ ചിറകിൽ അവരെ പരിപാലിച്ച് നടത്തിയ ദൈവം. മരുഭൂമിയിൽ മഞ്ഞ കൊടുത്ത് പോറ്റിയ ദൈവം, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി കൂടെ നടന്ന ദൈവം. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതാ, യെരുശലേമേ യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ നിങ്ങളെ മറയ്ക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. തന്റെ അടുക്കൽ വരുന്നവരെ തന്റെ ചിറകിന്റെ മറവിൽ മറയ്ക്കുവാൻ മനസ്സുള്ള ദൈവം. ഒരൊറ്റ വായനക്കേൽപ്പത് ഇതിന്റെ ഹൃദയം അറിയത്തില്ല കേട്ടോ. പ്ലെയിനായിട്ട് വായിച്ചു പോയാൽ ദൈവത്തിന്റെ ഹൃദയം അറിയത്തില്ല. എന്നാൽ അവനോടൊന്ന് പറ്റിയിരുന്ന് ഈ തിരുവചനം വായിച്ചാൽ അവന്റെ ഹൃദയം ഓരോന്നും അവൻ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അവന്റെ ഹൃദയം അതാ, തന്നെ അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ തിരിച്ചു കളഞ്ഞു. പക്ഷേ അവരെ കുറിച്ച് പറയുക, തന്നെ തിരിച്ചവരോട്, തന്നെ അപമാനിച്ചവരോട്, കഴിഞ്ഞ ആഴ്ച നാം കേട്ടു, തന്നെ പരിഹസിച്ചവരോട്, തന്നെ ഭൂതമെന്ന് വിളിച്ചവരോട്, തന്നെ കുറിച്ച് സകല ഇല്ലാ വാക്കുകളും പറഞ്ഞ അവരോട് കർത്താവ് എന്നാ പറഞ്ഞെന്നറിയാമോ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ നിങ്ങളെ മറയ്ക്കുവാൻ എനിക്ക് മനസ്സാകട്ടോ, നിങ്ങൾക്ക് മനസ്സില്ലാത്തതിന്റെ കുഴപ്പമുള്ളൂ. ചില കർത്താവിന്റെ ഹൃദയം അവനെ പഴിക്കുന്നവനോടും അവന്റെ ചിറകിന്റെ മറവിൽ വരുവാൻ വിളിക്കുന്ന ദൈവം, അവനെ നിന്ദിക്കുന്നവനെ ചിറകിന്റെ മറവിൽ വസിക്കാനായിട്ട് വിളിക്കുന്ന ദൈവം, അവനെ ക്രൂശിച്ചവനോട് അവനെ പോലും തന്റെ ചിറകിന്റെ മറവിൽ മറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവനായ ദൈവം, ഇതാ നമ്മുടെ ദൈവം, ഇതാ നമ്മുടെ രക്ഷകൻ, ഇതാ നമ്മുടെ കർത്താവ്. ആ ഹൃദയമാണ് നാം തിരിച്ചറിയണ്ടേ. അത് അറിയാതെ പോകുന്ന നമ്മുടെ പരാജയം. എന്നിട്ട് കർത്ത പറയാം, അയ്യോ എന്റെ ജനം എന്റെ വാക്കൊന്ന് കേട്ടിരുന്നെങ്കിൽ. കർത്ത പറഞ്ഞു, ശരി, എന്റെ വാക്ക് നിരന്തരമായിട്ട് കേൾക്കാത്തവരെ കർത്താവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, കർത്താവ് അങ്ങ് അനുവദിച്ചു കൊടുക്കുക. ദൂർത്തപുത്രൻ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഇത് വിട്ട് അവനങ്ങ് അനുവദിച്ചു കൊടുത്തു പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആലോചന പ്രകാരം നടക്കുവാൻ ദൈവം അങ്ങ് വിട്ടുകൊടുക്കും, ദൈവം അങ്ങ് വിട്ടുകൊടുക്കും. ഞാൻ വിചാരിക്കുന്നത് ഇതാണ് ഒരു ന്യായവിധി എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ന്യായവിധി, നമ്മുടെ സ്വന്ത ആലോചന പ്രകാരം നടക്കുന്നതാ ന്യായവിധി. അവസാനത്തെ ന്യായവിധി പിന്നെ വരാനേ പോകുന്നുള്ളൂ, പിന്നെ വരുന്നത്. ഇപ്പോഴുള്ള ന്യായവിധി അതാ, സ്വന്ത ആലോചന പ്രകാരം നടക്കുവാൻ. ഒരു കർത്താവ് താഴേക്ക് പറയാണ്, നിങ്ങൾ എന്റെ ആലോചന പ്രകാരം നടന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ശത്രുക്കളെ വേഗത്തിൽ എന്ത് ചെയ്യുമായിരുന്നു, ഞാൻ അവരെ കീഴടക്കുമായിരുന്നു. ആരുടെ ശത്രുക്കളാ? നമ്മുടെ ശത്രുക്കൾ. ആരെ ശത്രുവാരാ? പിശാച്. നമ്മുടെ ജീവിതത്തിൽ വാഴുവാനായിട്ട് പ്രവർത്തിക്കുവാൻ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്ന പിശാചിനെ നമ്മുടെ കാൽക്കീഴിലാക്കി അവൻ തകർക്കുവാണെന്ന്. പിശാച് നമ്മുടെ മേൽ വാഴണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല, അവനെ നമ്മുടെ കാൽക്കീഴിലാക്കണമെന്നാ കർത്താവ് ആഗ്രഹിക്കുന്നേ. പക്ഷേ അവന്റെ വചനത്തിന് ശ്രദ്ധയൂന്നി, അവന്റെ വചനത്തിന്. അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഹൃദയകാഠിന്യം. കർത്താവ് എപ്പോഴും വചനവുമായിട്ട് നടക്കുന്നുണ്ട്. കർത്താവിന് എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം അതാ. കർത്താവ് വീണ്ടും ഉപമ പറഞ്ഞു. എന്താണ്? ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? വിത്ത് വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു. വിത്ത് വിതയ്ക്കാൻ നമുക്കറിയാം, ഉപമ നമുക്കറിയാം. അവിടെയും വിതയ്ക്കുന്നത് വചനമാകട്ടോ, അവിടെയും വചനം വിതയ്ക്കുക. പക്ഷേ കുഴപ്പമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിലെ കുഴപ്പം, കുഴപ്പം ഹൃദയത്തിലായിരിക്കുന്നേ. നമുക്ക് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. നമുക്ക് എബ്രായ ലേഖനം അതിന്റെ 3-ാം അധ്യായം 7-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 3:7-8.
അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ട് എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നിരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നു എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു.
ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹാർഡ് ഇൻ യുവർ ഹാർട്ട്. ദൈവത്തിന്റെ വചനം ഓരോ പ്രാവശ്യവും കേട്ടിട്ട് അനുസരിക്കാതിരുന്നാൽ അത്രയും കഠിനമാവും. ശ്രദ്ധിക്കണേ, ദിസ് വെരി ഇമ്പോർട്ടന്റ്. ഓരോ പ്രാവശ്യവും കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വി ആർ ഇൻ എ ഡേഞ്ചറസ് ഗ്രൗണ്ട്. ഓരോ പ്രാവശ്യവും കേൾക്കുമ്പോൾ അനുസരിക്കാതിരുന്നാൽ അത്രയും കഠിനമാവും. അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ കുറച്ചുകൂടെ കഠിനമാവും. അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ കുറച്ചുകൂടെ കഠിനമാവും. കുറെ കഴിയുമ്പോൾ ഹൃദയം കഠിനമായിട്ട് സ്വന്തം ആലോചന പ്രകാരം മാത്രം നടക്കുന്നൊരു ഹൃദയമായി മാറും. അതുകൊണ്ട് ദാവീദ് ഒരിക്കലും പ്രാർത്ഥിച്ചു, ദൈവമേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയം എനിക്ക് പോലും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ദൈവമേ എന്നെ സഹായിക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, കർത്തൃമേശയുടെ മുൻപിൽ ഇരിക്കുന്നതിനേക്കാളും ഡേഞ്ചറസ് ആണ് കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത്. ഹൃദയകാഠിന്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭീകരമായ കാര്യം. ഹൃദയം കഠിനമായി പോവുക, ഹൃദയകാഠിന്യം. ഇവിടെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്ന പോലെ. ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ മരുഭൂമിയിലൂടെ പോയപ്പോൾ ദൈവം അവർക്ക് ടെസ്റ്റ് ഇട്ടു. 2 ടെസ്റ്റ് ഇട്ടു. ആദ്യം 1-ാമത്തെ ടെസ്റ്റ് ആഹാരത്തിന്റെ ടെസ്റ്റ്, 2-ാമത്തെ ടെസ്റ്റ് വെള്ളത്തിന്റെ ടെസ്റ്റ്. 2 ടെസ്റ്റ് ആയിട്ട്. എന്തിനാ ടെസ്റ്റ് ഇട്ടേ? മരുഭൂമിയിൽ അവരെ താഴ്ത്തിയത്, അവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ ടെസ്റ്റ് ഇട്ടത്. ആഹാരം കിട്ടാതിരുന്നതിന്റെ കാരണം ഒരു ടെസ്റ്റാ. എന്താണെന്നറിയാമോ? അതിന്റെ അപ്പുറത്തുള്ള ആത്മീക ആഹാരത്തെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടാനായിട്ടാ. വെള്ളം കുടിക്കാഞ്ഞതിന്റെ കാരണം അതിന്റെ അപ്പുറത്തുള്ള ജീവജലത്തെ കുറിച്ചൊരു വെളിപ്പാട് കിട്ടാനായിട്ടാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവിടെ ആ വാക്യമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കേണ്ടതിന് അവൻ അവരെ താഴ്ത്തി, അവരെ പരീക്ഷിച്ചു. ദൈവം അവർക്ക് ആഹാരം കൊടുക്കാതിരുന്നത്, ദൈവം അവർക്ക് വെള്ളം കൊടുക്കാതിരുന്നത് ഒരു ടെസ്റ്റ് ഇട്ടതാ. എന്താണെന്നറിയാമോ? എടാ മക്കളെ, ഇവിടത്തെ കാര്യമല്ല പ്രധാനം, അതിന്റെ അപ്പുറത്തൊരു ആത്മീയ തലമുണ്ട്, അതിലേക്കൊന്ന് തിരിക്കണം മനസ്സ്, അതിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കണം. അതിനെ ടെസ്റ്റ് ഇട്ടേ. പക്ഷേ ഇസ്രായേൽ എന്താ ചെയ്യുന്നറിയാമോ? ഇസ്രായേൽ ദൈവത്തെ ടെസ്റ്റ് ചെയ്തു. അതാണ് കാര്യം. പരീക്ഷയിട്ട ദൈവത്തെ ഇവര് പരീക്ഷിക്കുക. എന്നാ പരീക്ഷ എന്നറിയോ? മരുഭൂമി ഞങ്ങൾക്ക് വെള്ളം തരുവാൻ ദൈവത്തിന് കഴിയുമോ? ചോദ്യം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അവിടെ. അവർ ദൈവത്തെ പരീക്ഷിച്ചു. നാടൻ ഭാഷ പറഞ്ഞാലേ സാറിനെ പഠിപ്പിക്കാന്ന് പറയും. സാറ് ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ നോക്കുക. ചില പിള്ളേരുണ്ട്, അവർ സാറിനെ കയറി പഠിപ്പിക്കും. ഇതുപോലെ അവര് ടെസ്റ്റ് ഇടുകയാണ്, മരുഭൂമിയിൽ ദൈവത്തിന് വെള്ളം തരാൻ കഴിയുമോ? പറ.
ചോദിച്ചിട്ടുണ്ടോ? ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു ടെസ്റ്റതയും അനുവദിക്കുമ്പോൾ, ഒരു പരീക്ഷതയും അനുവദിക്കുമ്പോൾ, ഒരു കാര്യം ഒന്ന് താമസിക്കുമ്പോൾ നടക്കാനായിട്ട്, പ്രാർത്ഥിച്ചൊരു കാര്യത്തിന് പെട്ടെന്ന് മറുപടി കിട്ടാതിരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണോ? അതവിടെ എഴുതി വച്ചിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ആഹാരം, ഒന്ന് വെള്ളം. ദൈവത്തെ പരീക്ഷിച്ചു. കഥ പറയാ, എനിക്ക് ആ തലമുറയോട് നീരസം തോന്നി. ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി. എന്നിട്ട് പറഞ്ഞു, അവർ എന്റെ വഴികളെ അറിയാത്ത ജനം, ദൈവത്തെ അറിയാത്ത ജനം. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്ത ജനം, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവനെ ഇതുവരെ മനസ്സിലായില്ലെന്ന്, അവന്റെ ഹൃദയം ഇതുവരെ തിരിച്ചറിഞ്ഞില്ലെന്ന്. ഒന്ന് ചോദിച്ചാൽ ഒരു 1000 കൊടുക്കാൻ താല്പര്യമുള്ളവനാ ദൈവം. അവന്റെ ഹൃദയം അറിയാതെ അവനെ തിരിച്ച് ടെസ്റ്റ് ചെയ്യുന്ന ജനം. കഞ്ഞു ശ്രീദിവാസം പറഞ്ഞൊരു കാര്യം എന്നെ കുറച്ചും കൂടെ ചിന്തിപ്പിച്ചു. പറയുന്നതനുസരിക്കുന്നില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ദൈവം സൈലന്റ് മോഡിൽ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സൈലന്റ് മോഡിൽ പോകും എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കത്തില്ല. മലാക്കി മുതൽ യേശു കർത്താവിന്റെ വരെ 400 വർഷക്കാലം ദൈവം സംസാരിച്ചേയില്ല. ഒരു പ്രവാചകന്മാർ പോലും വന്ന് എഴുന്നേറ്റില്ല. ഒരു ന്യായാധീന്മാര് പോലും എഴുന്നേറ്റില്ല. പിന്നെ ആരാ ഉണ്ടായ 400 വർഷക്കാലം? രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി, ഒന്ന് പരീശന്മാര്, മറ്റൊന്ന് സദൂക്യര്. ആ സമയത്തുണ്ടായ ഗ്രൂപ്പാ. സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുണ ദൈവം സംസാരിക്കുന്നതാ. ദൈവത്തിന് നമ്മോടുള്ള പ്രസാദത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം എന്നറിയാമോ? അവൻ നമ്മോട് സംസാരിക്കുന്നു. അതൊരു പുൽപ്പിറ്റിലൂടെ മാത്രമല്ല കേട്ടോ, പുൽപ്പിറ്റിലൂടെ ദൈവം സംസാരിക്കും. അത് മാത്രമല്ല, തന്റെ തിരുവചനം നാം വായിക്കുമ്പോൾ അതിന്റെ അകത്തൂടെ നമ്മോട് സംസാരിക്കുന്ന ദൈവം, അതിലൂടെ ശാസിക്കുന്ന ദൈവം. അവന്റെ ശാസന പോലും അവന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. അതാ ദൈവം, അതാ ദൈവം. ഹൃദയം കഠിനമായി പോയി, തങ്ങളുടെ വഴികളിലൂടെ നടക്കുവാൻ ദൈവം അവരെ കൈവിട്ടു. ഇനി അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. അല്ലെ, 19-ാം വാക്യം വായിച്ചിട്ട്, 3:19 വായിച്ചിട്ട് 4:4 വായിക്കാം.
അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അവരെ പോലെ
അങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്. ദൈവവുമായിട്ടുള്ള എല്ലാ ഡീലിംഗ്സിന്റെയും അതിന്റെ ഫൗണ്ടേഷൻ പോയി നിൽക്കുന്നത് മനുഷ്യന്റെ കയ്യിൽ വിശ്വാസമാണ്. പക്ഷേ ഇവിടെ പറയുക, അവന്റെ വാക്ക് കേൾക്കാതെ, അവന്റെ വചനമനുസരിക്കാതെ സ്വന്തം വഴികളിൽ പോയി അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്നിട്ട് പറയാണ്, നാം ഭയപ്പെടണം. എന്താ, എല്ലാവർക്കും വാഗ്ദാനമുണ്ട്, പക്ഷേ നമുക്കാർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭയപ്പെടണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഭയപ്പെടണം. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വെരി സീരിയസ്. കർത്താവിന്റെ ശബ്ദം ദിനംതോറും കേൾക്കുവാൻ അവൻ നമ്മെ വിളിക്കുകയാണ്. അവന്റെ ശബ്ദം കേൾക്കുന്നതല്ല അതിന്റെ അർത്ഥം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അനുസരണക്കേട് എവിടെയോ കാണിച്ചു എന്നുള്ളതാ. സെറ്റ് റൈറ്റ് ഇറ്റ് ഫസ്റ്റ്. അവന്റെ ശബ്ദം കേൾക്കുന്നുള്ളതിന്റെ തെളിവൂടെ ഞാൻ പറയാം, ദിവസം തോറും കേൾക്കുന്നുള്ളതിന്റെ തെളിവൂടെ പറയാം. എന്താണെന്നറിയാമോ, അവന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് പാപത്തിന്റെ മേൽ ജയമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതാ പ്രത്യേകത. അതാ, നിരന്തരമായി പാപത്തിൽ നാം തോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ, അവന്റെ ശബ്ദം ദിനംതോറും കേൾക്കാത്തതുകൊണ്ടാ. അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ ദൈവനോട് സംസാരിച്ചു,
ഞാൻ ചിന്തിക്കാത്തൊരു വാക്യത്തിലൂടെ ദൈവം രാവിലെ കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടു. Don't be angry, be gentle. ഒരൊറ്റ മോണിന്റെ എനിക്ക് കോപം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ കർത്താവ് എനിക്കിങ്ങനെ കോപം വരുന്നത്? വായ് ലോർഡ്. സൗകര്യങ്ങളെ ഞാൻ തിരിച്ച് അവിടെ വന്നു, അവിടെ നിന്ന് പഠനവും കിടപ്പുണ്ട്, തിരിച്ച് അവിടെ വന്നിരുന്നു ബൈബിൾ വായിക്കാൻ തരും. ഞാൻ ചുമ്മാ വന്ന് തുറന്നു, ഏതെങ്കിലും ഭാഗം വായിക്കാം എന്ന് കരുതി എന്റെ കണ്ണുടക്കിയ വാക്യം പീത്തോസ് ലേഖനത്തില്ല, അത് ESV ട്രാൻസ്ലേഷനിലാണ്. അങ്ങനെ മറ്റു ട്രാൻസ്ലേഷൻ നോക്കിയപ്പോ പീസബിൾ എന്നുള്ള വാക്ക് കൊടുത്തിരിക്കുന്നത്, പക്ഷെ ആ ESV ജസ്റ്റ് ഞാൻ ചുമ്മാ തുറന്നപ്പോൾ അതിന്റെ അകത്ത് ഡോണ്ട് ബി ആംഗ്രി, ബി ജെന്റിൽ. ഞാൻ ഓർത്തു ഒന്ന് തിരിഞ്ഞ് അവനോടൊന്ന് ചോദിച്ചാൽ അടുത്ത നിമിഷം മറുപടിയായിട്ട് വരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അവൻ സംസാരിക്കുന്ന കർത്താവാ, അവൻ ഇടപെടുന്ന കർത്താവാ, നമ്മോട് ഇടപെടുവാൻ മനസ്സുള്ള കർത്താവാ. പക്ഷെ ചോദ്യം ഇതാ, നാം അവന്റെ ശബ്ദം കേൾക്കുവാനായിട്ടുള്ള ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അവന്റെ ശബ്ദത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമുണ്ടോ? എവിടെയെങ്കിലും പരാജയപ്പെട്ട സാരമില്ലെന്ന്, പരാജയം വിഷയമല്ല, പക്ഷെ പരാജയത്തിന്റെ നടുവിൽ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അബ്ബാ പിതാവേ എവിടെയാ തെറ്റിപ്പോയത്, എന്നോട് കരുണമേ. ഇതിന് മുൻപ് പ്രാവശ്യം വീഴ്ച സംഭവിച്ചപ്പോ ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ? കർത്താവ് ഇവിടെ പറഞ്ഞെന്നറിയാമോ? വീഴ്ച സംഭവിച്ച വേറൊരു കാര്യം കർത്താവ് പറഞ്ഞെന്നറിയാമോ? നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അഹങ്കാരമുണ്ട്, അതുകൊണ്ട് അവിടെ വീഴ്ച വന്നേ. വീഴുന്നത് വേറെ എവിടെങ്കിലും ആയിരിക്കും, പക്ഷേ അതിന്റെ റീസൺ ഹൃദയത്തിന്റെ അകത്ത് ഉയർന്നു വരുന്ന അഹങ്കാരമായിരിക്കാം. ഞാൻ പറഞ്ഞത് കർത്താവിനോട് ചോദിച്ചാൽ അവന്റെ പക്കൽ എല്ലാറ്റിനും മറുപടിയുണ്ടെന്ന്, അതിനാ പരിശുദ്ധാത്മാവിന് തന്നിരിക്കുന്നേ. ഇത് വെറും കുറച്ച് തിയറിയും തിയോളജിയുമായിട്ട് പോകരുത് സഹോദരങ്ങളെ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, ഇത് കുറച്ച് പഠന വിഷയമാക്കരുത്, തിയറിയും തിയോളജിയുമായിട്ട് പോകരുത്. അതിന്റെ അപ്പുറത്ത് കർത്താവിന്റെ ഹൃദയം അറിയാനുള്ള ഒരു വാഞ്ചയോടുകൂടെ, അവന്റെ ശബ്ദത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തോടുകൂടെ അവന്റെ മുൻപാകെ ഒന്നിരുന്നാൽ നമ്മോട് സംസാരിക്കാൻ അവന് മനസ്സാണെന്ന്. അവൻ മനസ്സുള്ള കർത്താവാ, അവൻ മനസ്സുള്ള കർത്താവാ. നമ്മൾ ഒരുപാട് ഓരോ സബ്ജക്ട് വൈസ് പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പറയുന്നത് സബ്ജക്ട് പഠിക്കും തെറ്റല്ല, പക്ഷെ സബ്ജക്ട് പഠിക്കുമ്പോൾ ആ സബ്ജക്ട് എന്റെ ജീവിതത്തെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കർത്താവിന് രണ്ടാം വരവാ. ഞാൻ ഓർത്ത് എല്ലാവരും അന്തിക്രിസ്തുവിനെ പേടിച്ചിരിക്കുക, മൊത്തം ആൾക്കാർക്ക് അന്തിക്രിസ്തുവിനെ പേടിയാ. പിന്നെ അന്തിക്രിസ്തു വരും, ചിപ്പിടിക്കും. എന്റെ പൊന്ന് സഹോദര, ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്തിക്രിസ്തുവിനെ അല്ല പേടിക്കേണ്ടത്, യേശുക്രിസ്തുവിനെ പേടിക്കണ്ടേ. അന്തിക്രിസ്തുവിനെ പേടിക്കേണ്ടെന്ന് എന്നെ കാര്യം കർത്താവ് പറഞ്ഞു, കൊന്നിട്ട് കൊല്ലുവാൻ ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന്, കൊന്നിട്ട് ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ അവനെ ഭയപ്പെടണം. അന്തിക്രിസ്തുവിനെ അല്ല പേടിക്കണ്ടേ. എനിക്കറിയത്തില്ല അന്തിക്രിസ്തുവിന്റെ അവരുതന്നെ മുമ്പ് യേശുക്രിസ്തു വരുമോ അതിനുള്ള, എനിക്കറിയത്തില്ല. പ്ലീസ്, ഒത്തിരി പേര് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ എല്ലാം വായിച്ചു നോക്കിയപ്പോ ഒത്തിരി പേര് പറഞ്ഞെല്ലാം തീറിയാ കേട്ടോ. കുറെ വാക്കിയെടുത്ത് ഇങ്ങോട്ട് പറയും, കുറെ വാക്കിയെടുത്ത് അങ്ങോട്ട് പറയും. ദൈവത്തിന് വെളിപ്പാട് പ്രാപിച്ചു ഒരിത്തിലും ഇത് പറയാനായിട്ട്. കുറെ ഡോക്ടർ എവിടെ നിന്നും കുറെ പുസ്തകം കോപ്പി അടിച്ച് ഇവര് കുറെ കാര്യം, അവര് കുറെ പുസ്തകം കോപ്പി അടിച്ച് അവര് കുറെ കാര്യം, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയ അവസാനം യോ. ഞാൻ പ്രജന്നോ സഹോദരങ്ങൾ, അതല്ല പ്രധാനപ്പെട്ട കാര്യം. കൊന്നിട്ട് ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ, തള്ളിക്കളയുന്നല്ല പറഞ്ഞേ, അതിനധികാരമുള്ളവനെ ഭയപ്പെട്ടാൽ. പക്ഷേ പ്രവചനത്തിൽ വാക്യമുണ്ട്, ഇഫ് യു ഫിയർ ഗോഡ് യു ഫിയർ നത്തിങ് എൽസ്. ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ അതിലേക്ക് വരാൻ പോകുന്നു, അതും കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചോളാം. ഭയത്തിൽ അനേകം പേര് ജീവിക്കുന്നേ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെ ഭയമാ? അന്തിക്രിസ്തുവിനെ ഭയം, പിന്നെന്തൊക്കെ ഭയങ്ങളാ ഉള്ളത്? നാളെ കുറിച്ചുള്ള ഭയം, അപകടമുണ്ടാകുമോ എന്നുള്ള ഭയം, രോഗം വരുമോ എന്നുള്ള ഭയം, രോഗം വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുമോ എന്നുള്ള ഭയം, എന്തൊക്കെ ഭയങ്ങളാണ് നമ്മളെ ഭരിക്കുന്നേ. വാട്ട് ഈസ് ദ റൂട്ട്? എന്താ അതിന്റെ റൂട്ട് എന്താണെന്നറിയാമോ? ഒരൊറ്റ ഭയമാണ് ഇതിന്റെ എല്ലാം റൂട്ട്. വായിക്കാം നമുക്ക് എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 14 and 15.
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു.
നമുക്ക് അവിടെ എഴുതിവെച്ചിരിക്കുകയാണ്, എന്താണ്? മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. മനുഷ്യന്റെ എല്ലാ കാലങ്ങളും ഏറ്റവും വലിയ ഭയമാ മരണം, മരണഭയം. എന്തുകൊണ്ടാണ് മരണഭയം വരാൻ കാര്യം? കാരണം മരണത്തിന്റെ അപ്പുറത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാണ് മരണഭയം. എവിടുന്നാ മരണഭയം വരുന്നേ? എന്താ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്? എന്താ ആ വാക്യം? ഒന്നുകൂടെ വായിക്കാമോ? 15-ാം വാക്യം. And might free those who through fear of death were subject to slavery all their lives. എന്താ മരണഭയത്തിന്റെ അടിസ്ഥാനം എന്നറിയാമോ? മരണഭയത്തിന്റെ കാര്യം എന്താ? പിശാച് അടിമയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാ മരണഭയം. പിശാച് മനുഷ്യന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ഭയമാണ് മരണഭയം. അവന്റെ അടിമയായിരിക്കുന്നതുകൊണ്ട് ഈ ഭയം മനുഷ്യന്റെ മേൽ വാഴുകയാ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ജോൺ വെസ്ലിയുടെ കാര്യം, ഞാനൊന്ന് വീണ്ടും ജസ്റ്റ് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്തോട്ടെ. ജോൺ വെസ്ലി അദ്ദേഹം ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നവൻ. ഹോളി ക്ലബ് സ്ഥാപിച്ച് ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുകയും ശനിയാഴ്ചകളിൽ പാവങ്ങൾക്ക് പോയി സഹായം ചെയ്യുകയും അതുമാത്രമല്ല കുറച്ചും കൂടെ സീരിയസ് ആയപ്പോൾ മിഷനറിയായി കടല് കടന്ന് ഇംഗ്ലണ്ട് കടന്ന് അമേരിക്കയിലേക്ക് പോയവനാണ് ജോൺ വെസ്ലി. അവിടെ ചെന്ന് സുവിശേഷം വരെ പരാജയപ്പെട്ട അദ്ദേഹം മടങ്ങി കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കാറ്റും കോളും അടിച്ചു. അദ്ദേഹത്തെ ഒരു വലിയ ഭയം ബാധിച്ചു, മരണഭയം. ഇപ്പോൾ മരിച്ചു പോകും, പേടിച്ചു വിറച്ചിരിക്കുക. ആരാണ് ഇദ്ദേഹം? ചെറുപ്പം മുതൽ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തപ്പെട്ടവൻ, ആഴ്ചയിൽ രണ്ടു നേരം ഉപവസിക്കുന്നവൻ, ശനിയാഴ്ചകളിൽ പാവങ്ങളെ സഹായിക്കാൻ പോകുന്നവൻ, ഹോളി ക്ലബ് ഉണ്ടാക്കി നിയമങ്ങൾ എഴുതി കൃത്യമായി ആചരിച്ചു പോകുന്നവൻ. അതുമാത്രമല്ല ദൈവത്തെ സേവിക്കാൻ മിഷണറിയായി ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയവൻ. മടങ്ങി കപ്പലി വരുമ്പോൾ ഒരു ഭയം, എന്താ? ഇപ്പോൾ മരിച്ചു പോകും. മരണഭയം ചെറുപ്പം മുതൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മരണഭയം പോകത്തില്ല കേട്ടോ. നോ, പോകത്തില്ല. ആഴ്ചയിൽ രണ്ടു നേട്ടോ ഉപസിക്കുന്നതുകൊണ്ടും മരണഭയം പോകത്തില്ല. ദാനധർമ്മങ്ങൾ കൊണ്ടും മരണഭയം പോകത്തില്ല. സുവിശേഷ വേല ചെയ്തുകൊണ്ടും മരണഭയം പോകത്തില്ല. ഓ, ദാറ്റ് ഈസ് ടെറിബിൾ. അപ്പോൾ അദ്ദേഹം നോക്കി, ജോൺ വെസ്ലി കാഴ്ച കണ്ടു. തൊട്ടപ്പുറേ കുറച്ചുപേര് ദൈവത്തെ പാടി സ്തുതിക്കുന്നു. തിരകൾ ഉയരുമ്പോൾ തിരകളുടെ ശബ്ദത്തിന്റെ മുകളിൽ ഒരു കൊച്ചുകൂട്ടം പാടി സ്തുതിക്കുന്നു. ജോൺ വെസ്ലിയോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പേര് പീറ്റർ ബോളർന്ന, അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാ പാട്ട് പാടാൻ പറ്റിയേ? എങ്ങനെയാണ് ആർത്തിരമ്പെന്ന് തിരമാലകൾ ഏത് നിമിഷവും മരണം സംഭവിക്കാം, എങ്ങനെയാ പാടാൻ പറ്റിയേ? അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള ചോദ്യം, നിങ്ങൾ വീണ്ടും ജനിച്ചുവോ? ആർ യു ബോൺ അഗെയിൻ? കൈ പൊക്കിപ്പിക്കുന്ന കാലഘട്ടമായത്, കാടയിൽ സൈൻ ചെയ്യുന്ന കാലഘട്ടമായത്. പക്ഷെ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ. കൈ പൊക്കുന്ന നല്ല ബോൺ അഗെയിൻ, കാടെ സൈൻ ചെയ്യുന്ന നല്ല പോണകയും സ്നാനപ്പെടുന്ന നല്ല പോണകയും, നോ അല്ല. ജോൺ വെസ്ലി പീറ്റർ ബോൾ വാട്ടർ സംസാരിച്ചു. ആ കപ്പൽ യാത്രയിൽ കപ്പൽ ശാന്തമായി, അവർ തമ്മിൽ സംസാരിച്ചു. അടുത്ത ദിവസം ആൾഡേഴ്സ് ബീച്ച് എന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്, വരണം. അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് പോയി. ജോൺ വെസ്ലി അന്ന് മുതൽ ചിന്തിക്കാൻ തുടങ്ങി, കേട്ട കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആൾഡേഴ്സ് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ആ പുറകിൽ പോയി ഇരുന്നു. അവിടെ അവർ പ്രസംഗിക്കുകയാണ് റോമാലേഖനത്തിന്റെ മുഖവുര. മാർട്ടിൻ ലൂതർ എഴുതിയ മുഖവുര വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജോൺ വെസ്ലിന്റെ അനുഭവ പ്രകാരം എഴുതിയിരിക്കുകയാണ്, അന്ന് എന്റെ ഹൃദയം അസാധാരണമാമിതം ചൂടുപിടിച്ചു. രക്ഷയ്ക്കായിട്ട് ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കണം. അദ്ദേഹം മുൻപോട്ടി എന്ന് മുട്ടുകൂട്ടി. അതാണ് ഒരു റിവൈവൽ, മെത്തഡിസ്റ്റ് റിവൈവൽ ആരംഭിച്ചത്. അവിടെ അതിന്റെ ആരംഭം ആൽഡേഴ്സ് ഗേറ്റില് ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച ജോൺ വെസ്ലി ദൈവത്തിന്റെ മുൻപാകെ മുട്ടുകൂട്ടിയതാ.
പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മരണഭയം മാറിപ്പോകത്തില്ലെന്ന്. ഇവിടെ എഴുതിരിക്കുകയാണ്, ശ്രദ്ധിക്കണം ഈ അടുത്തത്. ഇവിടെ എഴുതിരിക്കുകയാണ് എന്താ മരണഭയത്തിന്റെ കാര്യം? എന്താ പിശാച് മനുഷ്യനെ മരണഭയത്തിൽ തളച്ചിരിക്കുക, അടിമയാക്കി വെച്ചിരിക്കുക. കാരണം എന്താ? പാപത്തിന്റെ ശമ്പളം മരണമാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്, നിത്യമരണം, രണ്ടാം മരണം. ഇപ്പോൾ മരിക്കുന്ന മാത്രമല്ല വിഷയം, അടുത്തൊരു മരണം കൂടിയുണ്ട്. എന്ത് മരണമാണ്? രണ്ടാം മരണം. അവിടെ എന്നേക്കുമായിട്ട് മരിക്കും, അതാ ഉറപ്പില്ലാത്തത്. ജീവസ്വത്ത് ഈ പേരുണ്ടോ? ചോദ്യം ഇതാ, ജീവസ്വത്ത് ഏറ്റവും കൂടുതൽ ജീവസ്വത്ത് എഴുതിയിരിക്കുന്ന പുസ്തകം എന്നറിയാമോ? ഏറ്റവും കൂടുതൽ ജീവസ്വത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന പുസ്തകം എന്നറിയാമോ? അറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുന്ന കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ എന്ന് പറഞ്ഞവിടെ പല ആശയങ്ങളുണ്ട്. സൗരങ്ങളെ എന്ന് വരിക, പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരിക. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഇതാ സുവിശേഷം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു. അവൾ വീണ്ടും ജനിക്കണമെങ്കിൽ ഒരു മരണം സംഭവിക്കണം. എന്താ മരണം? പഴയ മനുഷ്യൻ മരിക്കണം, ഒരു പുതിയ മനുഷ്യൻ ജീവിക്കണം. ഇതാ വീണ്ടും ജനനം. സ്നാനം അതിന്റെ ഒരു പിക്ചറൈസേഷൻ, ഒരു സിമ്പലാ. വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോൾ അതിന്റെ അർത്ഥം മരിച്ചു. എന്താ മരിച്ചത്? പഴയ മനുഷ്യൻ മരിച്ചു, ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചു, ലോകത്തിന്റെ സംബന്ധമായിട്ട് മരിച്ചു. എഴുന്നേൽക്കുന്ന ഒരു പുതിയ മനുഷ്യനാ. ഇതാ വീണ്ടും ജന്മം. ഒരു ദിവസം പറഞ്ഞ എന്റെ, ഞാൻ ഇങ്ങനെ ഓർക്കുന്നു, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ അർജന്റീനക്കാരനാ, അദ്ദേഹം അമേരിക്കയിലേക്ക് വന്നു. അപ്പൊ അദ്ദേഹം അവരോട് ചോദിച്ചു, അമേരിക്കൻ സിറ്റിസൺ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഹരീഷ് നിങ്ങൾ ഏതാ? അപ്പം പുള്ളൂർ, ഞാൻ അർജന്റീനക്കാരനാ. അപ്പൊ പറഞ്ഞു, ആ നിങ്ങൾക്ക് ഇവിടെ ആകാൻ പറ്റത്തില്ല. എങ്ങനെ എനിക്ക് സിറ്റിസൺ ആകാൻ പറ്റുമോ? ഇല്ല. സിറ്റിസൺ ആകണമെങ്കിൽ ഒരു മാർഗമുണ്ട്. എന്ത് ചെയ്യണം? നിങ്ങള് മരിക്കണം, മരിച്ചിട്ട് അമേരിക്കയെ ജനിക്കണം, അപ്പോൾ നിങ്ങൾ അമേരിക്കൻ സിറ്റിസൺ ആവും. എന്ത് ചെയ്യണം? നിങ്ങൾ മരിച്ചാലേ പറ്റുള്ളൂ, മരിച്ചാലേ പറ്റുള്ളൂ. മരിച്ചില്ല എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ജനിക്കാൻ പറ്റത്തില്ല. പാപസംബന്ധമായി മരിക്കണം, ലോകസംബന്ധമായി മരിക്കണം. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് മരിച്ച് ദൈവത്തിന്റെ രാജ്യത്തിൽ അവൻ എഴുന്നേൽക്കുക. ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. അതെ കർത്താവിന്റെ മേശ, ഞാൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം അതാ. എന്താ? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. നമ്മൾ ഒത്തിരി ഇമോഷൻ ഉള്ള ആൾക്കാർ, ഞാൻ ഒത്തിരി ഇമോഷൻ ഉള്ള ഒരാളാണ്. കർത്താവിന്റെ ക്രൂശ് വന്ന് എപ്പോ കേട്ടാലും ഞാൻ കരയും, ആ പാട്ട് കേട്ടാൽ ഞാൻ കരയും. പക്ഷേ ആ ഇമോഷൻ ഉള്ളതുകൊണ്ട് ആരും രക്ഷപ്പെടുന്ന് ചിന്തിക്കരുത്. ജയലളിത മരിച്ചപ്പോഴത്തേന് അഞ്ചാറ് പേർക്ക് തമിഴ്നാട്ടിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഇമോഷൻ എല്ലാ കാലഘട്ടവും ഉണ്ട്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ഇമോഷൻ അല്ല ക്രിസ്തീയ ജീവിതം. നോ മൈ ഡിയർ, നോ. കർത്താവിന്റെ ക്രൂശ്, അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ആരെ അടിക്കുന്ന കണ്ടാലും നമുക്ക് എന്തുണ്ടാവും? യേശുവിന്റെ അടിയൊന്നും കാണണ്ട. ആരെങ്കിലും ഒന്ന് അടിക്കുക, നമ്മുടെ മുമ്പ് ഒരാളെ ഇട്ട് ചവിട്ടി കുത്തുവാണ്, എന്ത് ചെയ്യും? ആ സിനിമ ഒത്തിരി കാണുന്നവരാണ് എൻജോയ് ചെയ്യും, കാരണം അതിന്റെ താപ്പര്യ കാര്യം വേണ്ടിയാണല്ലോ. അല്ലാത്ത സാധാരണക്കാരനായ ആൾക്കാരന് ഒരുവന് അവന്റെ ഉള്ളിൽ കരച്ചിൽ വരും, കണ്ണിൽ വരും. അതുകൊണ്ട് യേശുവിന്റെ ക്രൂശുവർണം കേട്ട് ഇമോഷണലി കുഴപ്പമില്ല. ഞാൻ ഇമോഷൻ ആവുന്ന ആളാണ് ഞാൻ പറഞ്ഞത്. ഇമോഷൻ ആവുന്ന തെറ്റല്ല, പക്ഷേ ഇമോഷൻ മാത്രമായി പോകുമ്പോഴാണ് കുഴപ്പം. ഇമോഷൻ മാത്രമായി പോവുക, ഇവിടെ നിന്ന് കരഞ്ഞ് എന്നെ പറഞ്ഞ് കണ്ണുനീരെല്ലാം തുടച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ആ ഭർത്താവിനോട് പറഞ്ഞ പറച്ചിലുണ്ടല്ലോ, അതിനർത്ഥം ഇമോഷൻ മാത്രമേ ഉള്ളായിരുന്നു. എന്ത് സംഭവിച്ചിട്ടില്ല? മരണം സംഭവിച്ചിട്ടില്ല, മരണം സംഭവിച്ചിട്ടില്ല. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിച്ചവരിന് മാത്രമേ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദാറ്റ് ഈസ് ഗോസ്പെൽ. അതാ സുവിശേഷം. അപ്പോൾ ആദ്യം സംഭവിക്കേണ്ട കാര്യം അതാ. കർത്താവിന്റെ അടുക്ക് ചെന്ന് കർത്താവേ എന്നോട് കരുണ വന്നണമേ. നിങ്ങൾക്കറിയാമോ രക്ഷയുടെ ഫൗണ്ടേഷൻ എന്താന്ന്? ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന വിശ്വാസം എന്നുള്ള കാര്യം അല്ല, അതിന്റെ അപ്പുറത്തൊരു കാര്യം കിടക്കുക കേട്ടോ. നമ്മുടെ ഭാഗത്തുള്ള കാര്യം വിശ്വാസം, പക്ഷെ എന്താ രക്ഷയുടെ അടിസ്ഥാനം എന്താ? വായിച്ചു തീത്തോസ് ലേഖനം ഇന്ന് പ്രഭാതത്തില് കർത്താവ് എന്നോട് ആ ഒരു വാക്യത്തിലൂടെ ഇടപെട്ടു. തീത്തോസ് ലേഖനം അതിന്റെ 3-ാം അധ്യായം 3 വായിച്ചു. ടൈറ്റസ് ചാപ്റ്റർ 3:3 ഓൺവേർഡ്സ്.
മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷയിലും അസൂയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യനും പഹിക്കുന്നവരുമായിരുന്നു.
പണ്ടത്തെ കാര്യം പറഞ്ഞ മുൻപേ എന്നൊരു വാക്കോടെ കൊടുക്കുന്നുണ്ട് അല്ലേ? അല്ലെ, പണ്ടത്തെ കാര്യം പറഞ്ഞിരിക്കും. എന്തൊക്കെയായിരുന്നു പണ്ട്? എന്തൊക്കെയാ? ബുദ്ധി കെട്ടവര്, ഫുളിഷ്, ഡിസോബീഡിയന്റ്, അനുസരണമില്ലാത്തവര്, പിന്നെ ഡിസീവ്ഡ്, വഞ്ചിക്കപ്പെട്ടവര്, വഴിതെറ്റി നടക്കുന്നവര്, പിന്നെ നാനാമോഹങ്ങൾക്കും ബോഹങ്ങൾക്കും അധീനര്, എൻസ്ലേവ്ഡ് ടു വേരിയസ് ലസ്റ്റ് ആൻഡ് പ്ലഷർ, പിന്നെ സ്പെൻഡിങ് അവർ ലൈഫ് ഇൻ മാലിസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, പിന്നെ എൻവി, അസൂയപ്പെടുന്നവര്, പിന്നെ ഹേറ്റ്ഫുൾ, പിന്നെ ഹേറ്റിംഗ് വൺ അനദർ, ദോഷിക്കുന്നവര്, അന്യോന്യം പകയ്ക്കുന്നവര്. ഇത് എപ്പോഴത്തെ കാര്യമാ? കേട്ടില്ല, എപ്പോഴത്തെ കാര്യമാ? ഇപ്പഴീ കണ്ടീഷനാണെങ്കിൽ പ്രിയ സ്വരങ്ങളെ ഒരു മരണം സംഭവിക്കണം. ഇല്ല, ഇവിടെ കർത്തൃമേശ എടുത്ത് വീട്ടിൽ പോയിട്ട് എന്നാ പറഞ്ഞത്? എന്നാ ഈ ചില അനുഗ്രഹം കിട്ടാൻ വേണ്ടി കർത്തൃമേശ എടുക്കുന്നവരുണ്ട്. പ്ലീസ്, ഒരനുഗ്രഹം കിട്ടത്തില്ല, അവിടെ ശാപം കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ എങ്കിൽ ലിസ്റ്റ് വീണ്ടും നമ്മൾ വായിച്ചു. ഫോളിഷ്, ഡിസൊബീഡിയന്റ്, ഡിസീവ്ഡ്, എൻസ്ലേവ്ഡ് ടു വേരിയസ് ലസ്റ്റ് ആൻഡ് പ്ലഷർ, സ്പെൻഡിങ് അവർ ലൈഫ് ഇൻ മാലിസ്, എൻവി, ഹേറ്റ്ഫുൾ, ഹേറ്റിംഗ് വൺ അനദർ. ഇത്രയാ ലിസ്റ്റിന്റെ അകത്ത് നമ്മൾ ഉണ്ടെങ്കിൽ ഓർത്താ മതി. എന്ത് ചെയ്തിട്ടെന്ന് അറിയാമോ? ചർച്ചിൽ പേരുണ്ടായിരിക്കും, സ്നാനപ്പെട്ടായിരിക്കും, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? മരണം സംഭവിച്ചിട്ടില്ല. യേശുവിനോടുകൂടെ, അവനോടുകൂടെ മരിക്കാത്തവൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവനി നടക്കാനായിട്ട് കഴിയത്തില്ല.
എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ.
ശ്രദ്ധിച്ച സ്വരങ്ങളെ, എനിക്ക് അത് ഭയങ്കര ചലഞ്ച് ചെയ്ത വാക്യമാണ്. When the kindness of God, our Savior, and his love for mankind appeared. ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഉദിച്ചപ്പോൾ, രക്ഷയുടെ അടിസ്ഥാനം ദൈവത്തിന്റെ കരുണയാ, ദൈവത്തിന്റെ സ്നേഹമാ. റോമാലയിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയുന്നില്ലേ? അറിയാതെ എന്ന് കൊടുത്തിരിക്കുന്ന അവിടെ. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ സ്നേഹം, അതാ രക്ഷയുടെ അടിസ്ഥാനം. അടുത്ത വാക്യം വായിച്ചു നോക്കിയ എന്റെ 5-ാം വാക്യം.
അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളല്ല തന്റെ കരുണ പ്രകാരം അത്രേ രക്ഷിച്ചത്.
ഓ ശ്രദ്ധിച്ച്, നമ്മുടെ ഒരു നീതിപ്രവർത്തിയും കൊണ്ടല്ലെന്ന് പിന്നെങ്ങനെ രക്ഷിച്ചേ? തന്റെ കരുണപ്രകാരം നമ്മെ രക്ഷിച്ചു. അടുത്തവിടെ വിശ്വാസം എന്ന് പറഞ്ഞു. രക്ഷയുടെ ആരംഭം മുതൽ അവസാനം വരെ അത് കർത്താവിന്റെ പ്രവൃത്തിയാ. നമുക്കൊരു ചെറിയ റോളേ ഉള്ളൂ, എന്താ? വിശ്വസിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ആദ്യനും അന്ത്യനുമാകുന്ന തുടക്കം അവനാ, ഒടുക്കം അവനാ, വിശ്വാസത്തിന്റെ നായകൻ അവനാ, പൂർത്തി വരുന്ന അവനാ. ഇത് അവന്റെ കാര്യപരിപാടിയാണെന്ന്. രക്ഷ, ക്രൂശമരണം, അത് അവന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാ, അവന്റെ സ്നേഹത്തിന്റെ വെളിപ്പാടാ, അവന്റെ കരുണയുടെ വെളിപ്പാടാ ക്രൂശമരണം. ദൈവമേ, ഇത്രയും പാപിയാ എന്നെ. എന്തായിരുന്നു ഞാൻ? ഫൂളിഷ്, നാനാ മോഹങ്ങൾക്ക് അധീനപ്പെട്ടവൻ, അന്യോന്യം പകയ്ക്കുന്നവൻ, ശപിക്കുന്നവൻ, മാലിസ് മോശം വാക്കുകൾ ഒരു മനുഷ്യരുടെ നന്മ പോലും പറയാത്തവൻ, കുറ്റം മാത്രം പറയുന്നവൻ, ഇതായിരുന്നു എന്റെ കണ്ടീഷൻ. എന്നാൽ അവന്റെ സ്നേഹമുരിച്ചപ്പോൾ, അവന്റെ കരുണ എന്നെ തേടി വന്നപ്പോൾ, ആ ക്രൂശിൽ അവൻ എനിക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, അത് വിശ്വസിപ്പാൻ എനിക്ക് അവൻ കൃപ തരികയും ചെയ്തു. ഹല്ലേലൂയ.
പ്രിയസൗരങ്ങളെ, ഇതാ പ്രധാനപ്പെട്ട കാര്യം, അത് നാം തിരിച്ചറിയണം. എഴുതിവെച്ചിരിക്കുക, നമ്മൾ നേരത്തെ വായിച്ച വാക്യം അതാ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കാൻ ഒറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ? മരിക്കുക. അതാ അവിടുന്ന് ക്രൂശിൽ ചെയ്തേ. പിശാചിനെ നീക്കാൻ ആ വേറെന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് ചെയ്തേനെ. കർത്താവിന് പിശാചിനെ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാം. പക്ഷേ ഒരു ലീഗൽ കാര്യമുണ്ട് ഇതിന്റെ അകത്ത്, ഒരു ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. പാപം ചെയ്ത ദേഹി മരിക്കണമെന്നുള്ള ദൈവത്തിന്റെ പ്രമാണം കിടക്കുക, പാപത്തിന് ശിക്ഷയുണ്ടെന്നുള്ള പ്രമാണം കിടക്കുക. അതുകൊണ്ട് ഈ മനുഷ്യനെ ചുമ്മാ അങ്ങ് രക്ഷിക്കാൻ പറ്റുന്നില്ലെന്നേ, ചുമ്മാ അങ്ങ് ക്ഷമിച്ചെന്ന് പറഞ്ഞ് വിടാൻ പറ്റുന്നില്ല. കാരണം നീതിമാനായ ദൈവമാ, നീതിയുള്ള ദൈവമാ. പിശാചി ചോദിക്കുന്ന ആളെ എന്ത് ചോദിക്കും? ഹാ, നീ സ്നേഹം മാത്രമേ നിനക്കുള്ളൂ, നിനക്ക് നീതിയൊന്നും ഇല്ല കേട്ടോ. നിനക്ക് എന്തുണ്ട്? നീ സ്നേഹമുള്ള ദൈവമാ, കരുണയുള്ള ദൈവമാ, പക്ഷെ നിനക്ക് എന്തില്ല? നിനക്ക് നീതിയില്ലെന്ന് പിശാചി കുറ്റപ്പെടുത്തും. അല്ലായിരുന്നെങ്കിൽ ദൈവം പണ്ടേ അങ്ങ് രക്ഷിച്ചേനെ. പക്ഷേ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും ഒരുപോലെ വെളിപ്പെട്ട ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് കാൽവരി ക്രൂശ. ക്രൂശിനെ, ക്രൂശിന്മേൽ തന്റെ പുത്രനെ അവിടുന്ന് തകർത്തു കളഞ്ഞപ്പോൾ, തന്റെ പുത്രന്റെ മുഖം തിരിച്ചപ്പോൾ, തന്റെ പുത്രന്റെ മേൽ ന്യായവിധി വന്നപ്പോൾ, ദൈവം തന്റെ നീതി വെളിപ്പെടുത്തിട്ട് പറഞ്ഞു, ഇതാ എന്റെ നീതി. കാരണം പാപത്തിന് ശിക്ഷയുണ്ട്, പാപത്തിന് ശിക്ഷയുണ്ട്. പക്ഷേ അത് ഞാൻ മനുഷ്യർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതെന്റെ പുത്രന്റെ മേൽ ചുമത്താൻ ആഗ്രഹിക്കുക. അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ചിന്തിക്കാത്തവൻ, പാപം അറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് എന്നെ നീതിയാക്കുവാനായിട്ട്, എന്നെ നീതിമാനാക്കുവാനായിട്ട് പാപം അറിയാത്ത പൊന്നു തമ്പുരാനെ പിതാവ് പണിഷ് ചെയ്തു. കർത്തൃമേശയിലേക്ക് കൈനീട്ടുമ്പം ഈ ചിന്തയോട് വേണം കൈനീട്ടാനായിട്ട്. നരകത്തിൽ തള്ളിക്കളയാനിരുന്ന എന്നെ രക്ഷിക്കുവാൻ അവൻ കാൽവരി ക്രൂശിൽ എനിക്കായിട്ട് അർപ്പിച്ചു. പിശാചിന്റെ ക്ലെയിം പോയി കേട്ടോ, ക്രൂശിലോട് പിശാചിന്റെ ക്ലെയിം പോയി. ഇന്നൊരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ എന്താണ്, അവന്റെ മരണം മാറിയിട്ട് അവന്റെ ജീവൻ വരികയ. ഹല്ലേലൂയ. ഇതാ സുവിശേഷം. കാരണം എന്താ? എന്റെ മരണം മാറിപ്പോയി, എന്റെ ശാപം മാറിപ്പോയി. കാരണം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ശാപമായി, ശപിക്കപ്പെട്ടവനായി കുരിശിൽ കിടന്നതുകൊണ്ട്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, എനിക്ക് പകരമായിട്ട് കുരിശിന്മേൽ മരിച്ചത് കൊണ്ട് ഇനി മരണത്തിന് എന്റെ മേൽ അവകാശമില്ല. ഞാൻ ശാരീരികമായിട്ട് മരിക്കും, പക്ഷെ രണ്ടാം മരണത്തിൽ പോകത്തില്ല. കാരണം എന്താ? ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് കേൾക്കുമ്പോ പെരുവെള്ളത്തിന്റെ ഇരിച്ചത് പോലെ അല്ലെങ്കിൽ വരണ്ട കേട്ടോ. ദിസ് ഈസ് ഗോസ്പെൽ. ആ നിമിഷം എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കേട്ടോ. എന്റെ പേര് എവിടെ എഴുതി? ഇങ്ങനെയാണ് ജീവന്റെ പുസ്തകത്തിൽ എഴുതി പറഞ്ഞു. ഇവിടെ ബിഷപ്പ് കോട്ടറിന് ഒരു അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചോദിക്കുകയാണ്, എവിടെ അഡ്മിഷൻ? എങ്ങനെയാ പറഞ്ഞത്? ആ ബിഷപ്പ് കോട്ടറിന് ഒരു അഡ്മിഷൻ കിട്ടി, അങ്ങനെയാണ് പറഞ്ഞത്. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ, എനിക്ക് നിത്യജീവൻ തരുവാൻ, എന്നേക്കുമായിട്ട് ആ പിതാവിന്റെ കൂടെ ഞാൻ വാഴുവാൻ. കർത്താവ് പറഞ്ഞു പോയത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നെന്ന്, സ്ഥലമൊരുക്കിയതിന് ശേഷം ഞാൻ വരുമെന്ന്, നിങ്ങളെ എന്നോടൊപ്പം എന്റെ കൂടെ ഇരുത്തുമെന്ന് ഇങ്ങനെ പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ, എന്നോട് കൂടെ നിങ്ങളും ഇരിക്കും. എന്തൊരു വാഗ്ദാനമായത്, എന്തൊരു വാഗ്ദാനമാ. മരണത്തിന്റെ ശിക്ഷ മാറിയിട്ട് നിത്യജീവനിലേക്ക് അവൻ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. ഇനി എനിക്ക് മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്തെന്ന് അറിയാമോ? എന്നെ ആരെങ്കിലും കൊന്നാൽ, പൗലോസ് പറഞ്ഞിങ്ങനെയാ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ അധികം ആഗ്രഹിക്കുന്നു. നേരത്തെ നമ്മളൊരു പാട്ട് പാടിയില്ലേ, എന്റെ മരണം എനിക്ക് ലാഭം. കാരണം എന്താ? എന്റെ മരണം ലാഭമാ, കാരണം ഞാൻ യേശു ക്രിസ്തുവിനായി ജീവിക്കുന്നത് കൊണ്ട്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട്, എന്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് എന്റെ മരണം എനിക്ക് ലാഭമാ. കാരണം എന്റെ മരണത്തിന് ഒറ്റക്കാര്യത്തെ ചെയ്യാൻ പറ്റുള്ളൂ, എന്നെ എന്റെ യേശുവിന്റെ അടുക്കലേക്ക് വേഗം കൊണ്ടുവരാൻ പറ്റും. ചിലരൊക്കെ ഓർഡിനറിയെ പോവാ, പ്രായമായിട്ട് മരിക്കുന്നവരൊക്കെ ഓർഡിനറിയല്ല മരിക്കുക. ചിലരൊക്കെ ഇച്ചിരി നേരത്തെ പോകുന്നെങ്കിൽ ഓർത്താൽ മതി, അവർ എക്സ്പ്രസ്സൊക്കെ ഇറങ്ങി പോയാൽ മതി. കഴിഞ്ഞ ദിവസം സഹോദരൻ എടുത്ത് പറഞ്ഞു, എന്നാ അത് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ള ഒരു നല്ല മരണം കിട്ടണം. ഈ ഷോപ്പിൽ നിന്ന് ചില പുറകോട്ട് പോയ ആളാ കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേന് പുള്ളി പറഞ്ഞു, എനിക്കൊരു നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളൂ. ഞാൻ ചോദിച്ചു, എന്തായി നല്ല മരണം? അതായത് ഇവിടുത്തെ അച്ഛായ മരിച്ചപ്പോൾ ഇതുപോലെ തന്നെ വലിയ വേദനയൊന്നും എടുത്തില്ല. ഞാൻ ചോദിച്ചു, ഈ വേദന എടുക്കാത്ത മരണം നല്ല മരണമാണോ? അതെനിക്ക് അത്രേ അത്രേ ആഗ്രഹമുള്ളൂ, വേദന എടുക്കാതെയൊക്കെ ഒന്ന് മരിക്കണം. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണവും മൊത്തം വേദനയായിരുന്നു, ഒന്നാമത്തെ മരണം. ഇനി അടുത്ത കേട്ടു, അപ്പോസ്തലന്മാരിൽ 12 പേരിൽ 11 പേര് യോഹന്നാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം രക്തസാക്ഷികളായതാ. അതെന്ത് മരണമാ? അദ്ദേഹം എന്നെ സബ്ജക്റ്റ് മാറ്റി. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ഈ ഉറപ്പ ഒരു ദൈവപൈതലിനെ മരണത്തിന്റെ മുമ്പിൽ പോലും ധൈര്യത്തോടെ നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നേ. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് മരിച്ചതുകൊണ്ട്, എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയതുകൊണ്ട് ഇനി ഞാൻ എന്നേക്കും ഞാൻ ആ നിത്യജീവന്റെ അവകാശിയാ. ഞാൻ എന്റെ കർത്താവിന്റെ കൂടെ വാഴുകയാ. അവന് മറ്റൊരു പ്രത്യേകതകളുണ്ട്, ദിനംതോറും അവൻ കർത്താവിന്റെ ശബ്ദം കേൾക്കാനായിട്ടിരിക്കും. ദിനംതോറും അവൻ ജീവിക്കുന്നവന്റെ കർത്താവിന് വേണ്ടിയിട്ടാ. അവന്റെ താല്പര്യം കർത്താവില്ല, അവന്റെ ചിന്ത കർത്താവില്ല, അവന്റെ പാഷൻ കർത്താവില്ല, അവനൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായിട്ട്, മരിക്കുന്നെങ്കിൽ അതൊരു ലാഭമായിരിക്കും. ഹല്ലേലൂയ. ഏറ്റവും വലിയ തെളിവതാ, ഓരോ ദിവസവും അവന്റെ സ്റ്റെപ്പ് കർത്താവിലേക്ക്, എന്റെ കണ്ണുകൾ കർത്താവിലേക്കാ, അവന്റെ ചിന്ത കർത്താവിലേക്കാ, അവന്റെ ശബ്ദം കേട്ട് അവന്റെ കൂടെ നടക്കണം. അതാ അവന്റെ ചിന്ത, അതാ അവന്റെ വാഞ്ച.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.